ആകാശവാണി. നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് ഹരിഷ്ണ. പ്രധാന വാർത്തകൾ. ആരോഗ്യ സംരക്ഷണത്തിനായുള്ള അടിസ്ഥാന സൌകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനാണ് സർക്കാരിന്റെ മുൻഗണനയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 12,850 കോടി രൂപയുടെ ആരോഗ്യ പദ്ധതികൾക്ക് പ്രധാനമന്ത്രി തുടക്കമിട്ടു. ബഹിരാകാശം മുതൽ ഇലക്ട്രിക് വാഹനങ്ങൾ വരെയുള്ള മേഖലകളിൽ മേക്ക് ഇൻ ഇന്ത്യ ആശയത്തെ പ്രോത്സാഹിപ്പിക്കുമെന്ന് പ്രധാനമന്ത്രി. റോസ്ഗാർ മേളയുടെ ഭാഗമായി 51,000 നിയമന ഉത്തരവുകൾ അദ്ദേഹം വിതരണം ചെയ്തു. ഇന്ത്യയുടെ തന്ത്രപരമായ നിലപാടുകൾ രൂപപ്പെടുത്തുന്നതിൽ സാങ്കേതിക പുരോഗതിയുടെ പങ്ക് സുപ്രധാനമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. കേരളത്തിൽ ഉപതെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി നാളെ അവസാനിക്കും. കാസർഗോഡ് വെടിക്കെട്ട് അപകടത്തിൽ പോലീസ് ADM തലങ്ങളിൽ അന്വേഷണം നടക്കുന്നതായി മന്ത്രി കെ രാജൻ. പരിക്കേറ്റവർക്ക് സർക്കാരിന്റെ പൂർണ്ണ പിന്തുണയെന്നും മന്ത്രി. ന്യൂസിലന്റിനെതിരായ വനിതാ ഏകദിന ക്രിക്കറ്റ് മത്സരത്തിൽ ഇന്ത്യയ്ക്ക് 233 റൺസ് വിജയലക്ഷ്യം. വാർത്തകൾ വിശദമായി. മനുഷ്യരും പ്രകൃതിയും തമ്മിലുള്ള ശാശ്വതമായ ബന്ധമാണ് കരകൌശല വിദ്യകളിലൂടെ പ്രതിഫലിക്കുന്നതെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ആർട്ടിസ്റ്റ് ഇൻ റെസിഡൻസി സംരംഭമായ ശ്രീജൻ 2024 ഭാഗമായി രാഷ്ട്രപതി ഭവനിൽ ഒരുക്കിയ പ്രദർശനം വീക്ഷിക്കുകയായിരുന്നു ശ്രീമതി മുർമു. ഈ മാസം 21 മുതൽ രാഷ്ട്രപതി ഭവനിൽ താമസിച്ചാണ് കലാകാരന്മാരുടെ സംഘം പരമ്പരാഗത കലാരൂപങ്ങൾ ഉൾപ്പെടെ തയ്യാറാക്കിയത്. പൌരന്മാർ ആരോഗ്യവാന്മാരാകുമ്പോൾ രാജ്യത്തിന്റെ പുരോഗതി ത്വരിതഗതിയിലാകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആരോഗ്യ സംരക്ഷണ അടിസ്ഥാന സൌകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതാണ് സർക്കാരിന്റെ മുൻഗണനയെന്നും ശ്രീ മോദി പറഞ്ഞു. ധന്വന്തരി ജയന്തിയും 9th ആയുർവേദ ദിനവും പ്രമാണിച്ച് 12,850 കോടി രൂപയുടെ ആരോഗ്യ പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജനയുടെ ഭാഗമായി 70 വയസ്സിന് മുകളിൽ പ്രായമുള്ള പൌരന്മാർക്ക് സൌജന്യ ചികിത്സ ലഭ്യമാക്കുന്ന ആയുഷ്മാൻ വയവന്ദന കാർഡ് പദ്ധതിക്കും പ്രധാനമന്ത്രി തുടക്കം കുറിച്ചു. പൌരന്മാരുടെ ക്ഷേമത്തിന് മുൻഗണന നൽകി 5 അടിസ്ഥാന ഘടകങ്ങൾ ഉൾപ്പെടുത്തിയുള്ള ആരോഗ്യ നയമാണ് സർക്കാർ പിന്തുടരുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി.
കേന്ദ്ര സർക്കാർ സ്വാസ്ഥ്യ നീതിക്ക് 5 സ്തംഭ തയ്യ കിയേ ഹൈ. പഹല പ്രിവെന്റീവ് ഹെൽത്ത് കെയർ, ദൂസറ സമയ പർ ബിമാരി കി ജാഞ്ച്, തീസറ മുക്ത ഓർ സസ്ത ഇലാജ് സസ്തി ദവായ, चौथा छोटे शहरों में अच्छा इलाज, डॉक्टरों की कमी दूर करना और पांचवा स्वास्थ्य सेवा में टेक्नोलॉजी का विस्तार.
80% വിലക്കിഴിവിൽ മരുന്നുകൾ ലഭ്യമാക്കുന്ന 14,000 പ്രധാനമന്ത്രി ജൻ ഔഷധി കേന്ദ്രങ്ങൾ രാജ്യത്തുടനീളം ആരംഭിക്കുന്ന കാര്യവും പ്രധാനമന്ത്രി പരാമർശിച്ചു. 150-ലധികം രാജ്യങ്ങളിൽ ആയുർവേദ ദിനം ആചരിക്കുന്നത് രാജ്യത്തിന് സന്തോഷം നൽകുന്ന കാര്യമാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ശാസ്ത്രീയ പഠനങ്ങളിലൂടെ പരമ്പരാഗത ഔഷധങ്ങളെ സാധൂകരിക്കേണ്ടതുണ്ടെന്ന് പറഞ്ഞ പ്രധാനമന്ത്രി, ആയുഷിന്റെ വിജയം ആരോഗ്യ മേഖലയെ മാത്രമല്ല സമ്പദ്വ്യവസ്ഥയെയും മാറ്റിമറിക്കുന്നുണ്ടെന്ന് വ്യക്തമാക്കി. ആയുഷ് നിർമ്മാണ മേഖല 2014 $3 ബില്യൺ നിന്ന് ഏകദേശം $24 ബില്യൺ വളർന്നതായും പ്രധാനമന്ത്രി പറഞ്ഞു. യുവാക്കൾക്ക് പുതിയ അവസരങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് 900-ലധികം ആയുഷ് സ്റ്റാർട്ടപ്പുകൾ ഇന്ത്യയിൽ ഇപ്പോൾ പ്രവർത്തനക്ഷമമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇന്ന് ന്യൂഡൽഹിയിൽ നടന്ന ചടങ്ങിൽ ഇന്ത്യയിലെ ആദ്യ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദയുടെ 2nd ഘട്ടവും മധ്യപ്രദേശിലെ 3 മെഡിക്കൽ കോളേജുകളും വിവിധ സംസ്ഥാനങ്ങളിലെ എയിംസുകളിൽ ജൻ ഔഷധി കേന്ദ്രം ഉൾപ്പെടെയുള്ള സൌകര്യങ്ങളും സേവന വിപുലീകരണങ്ങളും പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. ബഹിരാകാശ മേഖല മുതൽ ഇലക്ട്രിക് വാഹനങ്ങൾ വരെയുള്ള എല്ലാ മേഖലകളിലും കേന്ദ്ര സർക്കാർ മേക്ക് ഇൻ ഇന്ത്യ ആശയത്തെ പ്രോത്സാഹിപ്പിക്കുകയും സ്വാശ്രയ ഇന്ത്യയ്ക്കായി പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേന്ദ്ര സർക്കാർ ജോലികളിൽ പ്രവേശനം നേടിയ 51,000 യുവജനങ്ങൾക്ക് റോസ്ഗാർ മേളയുടെ ഭാഗമായി നിയമന ഉത്തരവുകൾ വിതരണം ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി. യുവജനങ്ങൾക്ക് തൊഴിലവസരങ്ങൾ ഉറപ്പുവരുത്തുന്നതിൽ കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. രാജ്യത്തെ 40 കേന്ദ്രങ്ങളിലാണ് ഇന്ന് റോസ്ഗാർ മേള നടന്നത്. പുതുതായി നിയമിതരായവർക്ക് കർമ്മയോഗി പോർട്ടൽ മുഖേന അടിസ്ഥാന പരിശീലനം ഉറപ്പുവരുത്തും. യുവാക്കൾക്ക് തൊഴിൽ നൽകി ശക്തവും സമൃദ്ധവുമായ ഇന്ത്യ കെട്ടിപ്പടുക്കുകയാണ് കേന്ദ്ര സർക്കാരിന്റെ ലക്ഷ്യമെന്ന് കേന്ദ്രമന്ത്രി ചിരാഗ് പാസ്വാൻ. ദേശീയതല റോസ്ഗാർ മേളയുടെ ഭാഗമായി തപാൽ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച തൊഴിൽ മേളയിൽ പങ്കെടുക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി. പുതുതായി നിയമിതരായവർക്ക് അദ്ദേഹം നിയമന ഉത്തരവുകൾ കൈമാറി. കൊച്ചിയിൽ നടന്ന റോസ്ഗാർ മേളയിൽ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി പങ്കെടുത്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെയും മറ്റന്നാളും ഗുജറാത്ത് സന്ദർശിക്കും. നാളെ കെവാദിയയിലെ ഏക്താ നഗറിൽ 280 കോടിയിലധികം വരുന്ന വിവിധ അടിസ്ഥാന സൌകര്യ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും അദ്ദേഹം നിർവഹിക്കും. 99-ാമത് കോമൺ ഫൗണ്ടേഷൻ കോഴ്സ് ആരംഭ് 6.0 ഓഫീസർ ട്രെയിനികളെ പ്രധാനമന്ത്രി നാളെ അഭിസംബോധന ചെയ്യും. മറ്റന്നാൾ രാവിലെ ഏകതാ പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തുന്ന പ്രധാനമന്ത്രി രാഷ്ട്രീയ ഏക്താ ദിവസ് ആഘോഷങ്ങളിൽ പങ്കെടുക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @ANews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @ANews_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
കരസേനാ കമാൻഡർമാരുടെ സമ്മേളനത്തിന്റെ രണ്ടാം ഘട്ടം ന്യൂഡൽഹിയിൽ ഇന്ന് സമാപിച്ചു. വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ സമ്മേളനത്തെ അഭിസംബോധന ചെയ്തു. ഇന്ത്യയുടെ തന്ത്രപരമായ നിലപാടുകൾ രൂപപ്പെടുത്തുന്നതിൽ സാങ്കേതിക പുരോഗതിയുടെ പ്രാധാന്യവും ആഗോള സംഘർഷങ്ങളിൽ നിന്നുള്ള പാഠങ്ങളും വഹിക്കുന്ന പങ്ക് ശ്രീ ജയശങ്കർ എടുത്തുകാട്ടി. ഉയർന്നുവരുന്ന വെല്ലുവിളികളെ നേരിടാനുള്ള പ്രവർത്തന സന്നദ്ധതയുടെ ആവശ്യകത സംയുക്ത സൈനിക മേധാവി ജനറൽ അനിൽ ചൌഹാൻ എടുത്തുപറഞ്ഞു. പ്രതിരോധ രംഗത്ത് നിരവധി പുതിയ ആശയങ്ങൾ മുന്നോട്ട് വയ്ക്കാൻ സ്റ്റാർട്ടപ്പുകൾക്കും സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങൾക്കും കഴിയുന്നതായി നാവികസേന വൈസ് അഡ്മിറൽ തരുൺ സോപ്തി. ന്യൂഡൽഹിയിൽ നടന്ന സ്വാവലംബൻ 2024 പ്രദർശനങ്ങൾ വീക്ഷിച്ച ശേഷം ആകാശവാണി വാർത്തകളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
We started this in 2022 and it was new. We were also discovering things. The startups and the MSMEs were also discovering many new things. It was a new idea. In fact, it has, during the seminar, it has been itself been termed as an innovative and a disruptive idea, the IDEX. Over the period of 22 to 24, we have moved from ideas to products. We are also discussing the practical problems that the MSMEs and the startups are facing.
രാജ്യത്തെ യുവ സംരംഭകരിൽ നിന്നുള്ള നൂതന ആശയങ്ങൾ പ്രദർശിപ്പിക്കാനും നാവികസേനയും വിവിധ വ്യവസായ പങ്കാളികളും തമ്മിലുള്ള സഹകരണം ശക്തിപ്പെടുത്താനും ലക്ഷ്യമിട്ടാണ് പരിപാടി സംഘടിപ്പിച്ചത്. ന്യൂസിലൻഡിനെതിരായ വനിതാ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ മൂന്നാമത്തെ മത്സരത്തിൽ ഇന്ത്യയ്ക്ക് 233 റൺസ് വിജയലക്ഷ്യം. ടോസ് നേടി ആദ്യം ബാറ്റ് ചെയ്ത ന്യൂസിലൻഡ് നിശ്ചിത ഓവറിൽ 232 റൺസ് എടുത്തു. മറുപടി ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യ ഒടുവിൽ റിപ്പോർട്ട് കിട്ടുമ്പോൾ 29 ഓവറിൽ 2 വിക്കറ്റ് നഷ്ടത്തിൽ 135 റൺസ് എടുത്തിട്ടുണ്ട്. മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിനും ഝാർഖണ്ഡ് രണ്ടാംഘട്ട തെരഞ്ഞെടുപ്പിനും നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിനുള്ള സമയപരിധി ഇന്ന് അവസാനിച്ചു. മഹാരാഷ്ട്രയിലെ 288 മണ്ഡലങ്ങളിലാണ് നവംബർ 20 ഒറ്റഘട്ടമായി വോട്ടെടുപ്പ് നടക്കുന്നത്. ഝാർഖണ്ഡിൽ 43 മണ്ഡലങ്ങളിലേക്കുള്ള ആദ്യഘട്ട വോട്ടെടുപ്പ് 13 38 മണ്ഡലങ്ങളിൽ 20 രണ്ടാംഘട്ട വോട്ടെടുപ്പ് നടക്കും. നാളെയാണ് പത്രികകളുടെ സൂക്ഷ്മ പരിശോധന. ഝാർഖണ്ഡിൽ നവംബർ 1 വരെയും മഹാരാഷ്ട്രയിൽ നവംബർ 4 വരെയും നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാം. അടുത്ത മാസം 23 വോട്ടെണ്ണൽ. കേരളത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന വയനാട് ലോക്സഭാ മണ്ഡലത്തിലും പാലക്കാട് ചേലക്കര നിയമസഭാ മണ്ഡലങ്ങളിലും നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി നാളെ അവസാനിക്കും. ഇന്നലെ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന പൂർത്തിയായപ്പോൾ 3 മണ്ഡലങ്ങളിലുമായി 35 പത്രികകളാണ് സ്വീകരിച്ചത്. അതേസമയം മണ്ഡലങ്ങളിൽ മുന്നണികൾ പ്രചാരണം സജീവമായി തുടരുകയാണ്. അടുത്ത മാസം 13 വോട്ടെടുപ്പ്. കാസർഗോഡ് നീലേശ്വരം വെടിക്കെട്ട് അപകടത്തിൽ പോലീസ് ADM തലങ്ങളിൽ അന്വേഷണം നടക്കുന്നതായി മന്ത്രി K രാജൻ അറിയിച്ചു. പരിക്കേറ്റ് ആശുപത്രിയിൽ കഴിയുന്നവരുടെ ബന്ധുക്കളെ കണ്ട അദ്ദേഹം സർക്കാരിന്റെ പൂർണ്ണ പിന്തുണ അറിയിച്ചു. അപകടത്തിൽ പരിക്കേറ്റ് 101 പേർ വിവിധ ആശുപത്രികളിലായി ചികിത്സയിലാണെന്ന് മന്ത്രി പറഞ്ഞു. ഇതിൽ 80 പേർ വാർഡുകളിലും 21 പേർ ICU. ആശുപത്രിയിലെ പ്രത്യേക മെഡിക്കൽ സംഘവുമായി കൂടിയാലോചന നടത്തിയതായും മന്ത്രി പറഞ്ഞു. ICU ഒരാളുടെ നില ഗുരുതരമാണ്. 7 പേർ വെന്റിലേറ്ററിലാണ്. അതേസമയം സംഭവത്തിൽ ക്ഷേത്ര ഭാരവാഹികൾക്കെതിരെ പോലീസ് കേസെടുത്തു. ADM നവീൻ ബാബുവിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട കേസിൽ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് PP ദിവ്യയെ കോടതി 2 റിമാൻഡ് ചെയ്തു. ഇന്ന് വൈകിട്ടാണ് ദിവ്യയുടെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തിയത്. ദിവ്യയെ പള്ളിക്കുന്നിലെ സെൻട്രൽ ജയിലിനോട് ചേർന്ന വനിതാ ജയിലിലേക്ക് മാറ്റും. കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കിയതിനു ശേഷമാണ് ദിവ്യയെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിയത്. പ്രധാന വാർത്തകൾ വീണ്ടും. ആരോഗ്യ സംരക്ഷണത്തിനായുള്ള അടിസ്ഥാന സൌകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനാണ് സർക്കാരിന്റെ മുൻഗണനയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 12,850 കോടി രൂപയുടെ ആരോഗ്യ പദ്ധതികൾക്ക് പ്രധാനമന്ത്രി തുടക്കമിട്ടു. ബഹിരാകാശം മുതൽ ഇലക്ട്രിക് വാഹനങ്ങൾ വരെയുള്ള മേഖലകളിൽ മേക്ക് ഇൻ ഇന്ത്യ ആശയത്തെ പ്രോത്സാഹിപ്പിക്കുമെന്ന് പ്രധാനമന്ത്രി. റോസ്ഗാർ മേളയുടെ ഭാഗമായി 51,000 നിയമന ഉത്തരവുകൾ അദ്ദേഹം വിതരണം ചെയ്തു. ഇന്ത്യയുടെ തന്ത്രപരമായ നിലപാടുകൾ രൂപപ്പെടുത്തുന്നതിൽ സാങ്കേതിക പുരോഗതിയുടെ പങ്ക് സുപ്രധാനമെന്ന് വിദേശകാര്യമന്ത്രി S ജയശങ്കർ. കേരളത്തിൽ ഉപതെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി നാളെ അവസാനിക്കും. കാസർഗോഡ് വെടിക്കെട്ട് അപകടത്തിൽ പോലീസ് ADM തലങ്ങളിൽ അന്വേഷണം നടക്കുന്നതായി മന്ത്രി K രാജൻ. പരിക്കേറ്റവർക്ക് സർക്കാരിന്റെ പൂർണ്ണ പിന്തുണയെന്നും മന്ത്രി. ന്യൂസിലൻഡിനെതിരായ വനിതാ ഏകദിന ക്രിക്കറ്റ് മത്സരത്തിൽ ഇന്ത്യയ്ക്ക് 233 റൺസ് വിജയലക്ഷ്യം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.